സെല്ലുലോയിഡിലെ രണ്ട് ബയോപിക്കുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ചർച്ചാവിഷയമായിരിക്കുകയാണ്. മാധവിക്കുട്ടിയുടെ ജീവിതം പറഞ്ഞ കമലിൻ്റെ ആമി, ഫുട്ബോളർ വി പി സത്യൻ്റെ കഥ പറഞ്ഞ ക്യാപ്റ്റൻ. മലയാളത്തിന് തീരെ വശമില്ലാത്ത ജീവചരിത്ര സിനിമകൾ ഒരേ സമയം രണ്ടെണ്ണം തിയേറ്ററുകളിലെത്തുക, രണ്ടും ശ്രദ്ധ നേടുക. 2018 മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ നാഴികക്കല്ല് ഈ സിനിമകളായിരിക്കും. തിയേറ്ററിലെത്തും മുമ്പേ വാർത്തയിൽ നിറഞ്ഞു നിന്ന സിനിമയാണ് ആമി. കലഹങ്ങളും കലാപങ്ങളും നിറഞ്ഞ മാധവിക്കുട്ടിയുടെ ജീവിതം സിനിമയാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നായികയായി നിശ്ചയിച്ച വിദ്യാബാലന്റെ പിന്മാറ്റം, കമലിന്റെ രാഷ്ട്രീയ നിലപാടിൽ തൊട്ടു തുടങ്ങിയ സംവാദങ്ങൾ, നായികയായി മഞ്ജുവാര്യരുടെ വരവ്, വിദ്യാബാലനെക്കുറിച്ചുള്ള കമലിന്റെ വിവാദ പരാമർശം, സംഘപരിവാറിന്റെ കമൽ വിരുദ്ധ ക്യാമ്പയിൻ എന്നീ ഘട്ടങ്ങളിലൂടെ ഒടുവിൽ ആമിയുടെ റിലീസ് വരെ വാർത്തയായി. ആ പ്രതീക്ഷകളുടെ ഭാണ്ഡവുമായാണ് ആമി തിയേറ്ററുകളിൽ എത്തിയതും.
ആത്മകഥാനാണോ ഇതിനെ വിളിക്കണ്ടേ? അതറിയില്ല കേട്ടോ.
എന്റെ കഥ മാധവിക്കുട്ടി, ഇതൊക്കെ ഉള്ളതാണോ അതോ ഇപ്പൊ എമ്പറന്നവരുടെ ഭാവന?
മാധവിക്കുട്ടി പലതും എഴുതും.
കമൽ എന്ന സംവിധായകന്റെ പ്രതിഭയിൽ മങ്ങലേറ്റു തുടങ്ങിയെന്ന് കഴിഞ്ഞ കുറെ ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഗസൽ തുടങ്ങിയ സിനിമകളിൽ നമ്മൾ കണ്ട പ്രതിഭയുടെ കനൽ വെളിച്ചത്തിനുമേൽ പിന്നീട് പടർന്ന ചാരം ആമിയിലും നീങ്ങിയിട്ടില്ല. പക്ഷേ ഉള്ളിലെ കനലിന്റെ നേരിയ ചൂട് പുറത്തറിയാം. മാധവിക്കുട്ടിയുടെ ജീവിതം നമുക്ക് അറിയാത്തതല്ല. അതിനോട് എത്രത്തോളം സത്യസന്ധത പുലർത്താൻ കമലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാര്യം. ആമി വളരുന്നത് മാധവിക്കുട്ടിയുടെ ചെറുപ്പകാലത്തിൻ്റെ ഡോക്യുമെൻ്ററിയിലൂടെയും പിന്നീടുള്ള മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിലൂടെയുമാണ്. മാധവിക്കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് കമൽ പഠിച്ചതൊക്കെ ആദ്യത്തെ ഡോക്യുമെൻ്ററിയിൽ മുഴച്ചു കിടക്കുമ്പോൾ. ഭാവന വളരുന്നത് രണ്ടാം പകുതിയിലാണ്.
മാധവിക്കുട്ടി എന്നും ചെറുപ്പമാണ് എന്ന് വിശ്വസിക്കാനാ ഞങ്ങൾ ആരാധകർക്കിഷ്ടം.
മാധവിക്കുട്ടിയായിട്ട് ബന്ധമുള്ള പുരുഷന്മാരുടെ എണ്ണം അറിയാനുള്ള സൂക്കടാണല്ലോ വായനക്കാർക്ക്.
അവൾക്ക് ബോധ്യമുള്ളതാ അവൾ എഴുതണേ, ആര് ചോദിക്കാനും പറയാനും ചെന്നിട്ട് കാര്യമില്ല.
മഞ്ജു വാര്യർ മാധവിക്കുട്ടിയുടെ മധ്യവയസ്സ് ഗംഭീരമാക്കി. ആദ്യഘട്ടത്തിലെ സിനിമയുടെ ഇടർച്ചകൾ മാറുന്നത് അവിടെ മുതലാണ്. മാധവിക്കുട്ടിയുടെ ജീവിതത്തിലെ ആണുങ്ങളെ അവതരിപ്പിക്കുന്നിടത്താണ് കമലിന് കൈത്തെറ്റു പറ്റുന്നത്. മാധവിക്കുട്ടിയുടെ എഴുത്തിൽ നമ്മൾ വായിച്ചെറിഞ്ഞ കരുത്ത് കമലിന്റെ ഭാവനയിലേക്ക് കടന്നു വന്നിട്ടില്ല. എഴുത്തിന്റെ ആദ്യത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിൽ മാധവിക്കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണൻ ടൊവിനോയുടെ വേഷത്തിൽ സിനിമയിലുണ്ട്. ഒരു പാത്രസൃഷ്ടി എന്ന നിലയിലും ടൊവിനോയുടെ അഭിനയം കൊണ്ടും ശ്രദ്ധേയമാകുന്നുണ്ട് കൃഷ്ണൻ. മാധവിക്കുട്ടിയുടെ ഭർത്താവായ മാധവദാസാണ് പക്ഷേ സിനിമ തീരുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ആൺവേഷം. മുരളീ ഗോപിയുടെ അഭിനയവും ഈ കഥാപാത്രത്തിന് കരുത്തേകുന്നതാണ്. മറ്റെല്ലാ ആണും മാധവിക്കുട്ടിയുടെ വെളിച്ചത്തെ കെടുത്തുന്നതായി.
എഴുത്തുകാരിയായ മാധവിക്കുട്ടി ലക്ഷക്കണക്കിന് വായനക്കാരുടെ മനസ്സിൽ നല്ല ചങ്കുറപ്പുള്ള ശക്തിയായ സ്ത്രീയാണ്.
സുരയ്യ, കമലാ സുരയ്യ.
ആ പേര് ഇഷ്ടപ്പെടുമെങ്കിൽ ഇനി മുതൽ കമലാദാസിനെ ഈ ലോകം കമലാ സുരയ്യ എന്ന് വിളിക്കും.
ആ പേരിനൊരു ഭംഗിയുണ്ട് ഇല്ലേ?
മതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ടെന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. അത് പ്രായോഗികമാക്കിയാൽ
മാധവിക്കുട്ടിക്ക് വേണ്ടി എഴുതിയ സംഭാഷണങ്ങളുടെ മുറുക്കം അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തതാണ്.
ജരാനരകൾ ബാധിക്കാതെ ഈ പ്രായത്തിൽ എന്റെ ഉള്ളിൽ എല്ലാം തികഞ്ഞ.
ഇതടക്കം കമലിന്റെ ഹോംവർക്കിലെ പോരായ്മ സിനിമയിലുടനീളം കാണാം. എന്റെ കഥയിലെ ധൈര്യം സെല്ലുലോയിഡിലാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കമലിന് പലതും പച്ചയായി പറയാൻ കഴിയാതെ വരുന്ന ഭീരുത്വം ബാധിച്ചതായും നമുക്ക് കാണാം. മാധവിക്കുട്ടിയോളം വലുതായില്ലെങ്കിലും ചെറുതല്ലാത്ത ഒരു സിനിമയാണെന്ന് ആമിയെക്കുറിച്ച് ചുരുക്കി പറയാം. കമലിന്റെ തഴക്കവും ആമിയുടെ ഇനിഷ്യലും ഇല്ലാതെയാണ് ക്യാപ്റ്റൻ വന്നത്. മാധവിക്കുട്ടിയോളം പേരും പെരുമയും ഇല്ലാത്തയാളാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന വി പി സത്യൻ. പുതുമുഖ സംവിധായകനായ പ്രജേഷ് സെൻ വി പി സത്യനെ കുറിച്ച് ഒരു സിനിമയെടുക്കുമ്പോൾ ഒരു സാധാരണ അൺസങ് ഹീറോ കഥയോ സ്പോർട്സ് ത്രില്ലറോ എന്നതിനപ്പുറം എന്താകാനെന്ന സംശയം ബാക്കിയുണ്ടായിരിക്കാം ചിലർക്കെങ്കിലും. അപ്പോഴും വി പി സത്യന്റെ ജീവിതം അറിയുന്നവർക്ക് ക്യാപ്റ്റൻ ഒരു വാർത്തയായിരുന്നു. ജീവിതം അറിയാത്തവർക്ക് കുറെ കാത്തിരിക്കേണ്ടി വന്നു സിനിമ ഒരു തിരിച്ചറിവാകാൻ.
83 നാഷണൽ മീറ്റിൽ അഴിഞ്ഞുപോയ ബൂട്ടാണ് നമ്മുടേത്. ഇത്തവണ നാണം കെട്ട തോൽവിക്ക് നമ്മൾ പകരം ചോദിക്കും, ഇല്ലെങ്കിൽ കേരള പോലീസില് മിടുക്കന്മാരെല്ലാം ഇന്ത്യ മുഴുവൻ അങ്ങ് ധരിച്ചുകളെ.
ലഗാനിലും ചക്തേ ഇന്ത്യയിലും തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ സ്പോർട്സ് ത്രില്ലറുകളുടെ സ്ഥിരം ഫോർമാറ്റിനെ തച്ചുടച്ചുകൊണ്ടാണ് പ്രജേഷ് സെൻ വി പി സത്യന്റെ ജീവിതം സിനിമയാക്കിയിരിക്കുന്നത്. മൈതാനത്തും പുറത്തും വി പി സത്യനെന്ന ഫുട്ബോളർ, വി പി സത്യനെന്ന പോലീസുകാരൻ, വി പി സത്യനെന്ന ഭർത്താവ്, വി പി സത്യനെന്ന വിഷാദരോഗി എന്താണ് എങ്ങനെയാണെന്ന് സത്യന്റെ മനസ്സിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് ക്യാപ്റ്റൻ എന്ന സിനിമ.
മാറി നിൽക്കുന്നവനെ മറന്നുപോകുന്നതാണ് ഈ കാലം. എന്നിട്ടും എന്നെ ഓർത്തതിനും പരിഗണിച്ചതിനും നന്ദി.
ആത്മഹത്യ ചെയ്യാൻ മനസ്സൊരുക്കി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തന്റെ ജീവൻ ഒടുക്കാനുള്ള തീവണ്ടി കാത്തിരിക്കുന്ന സത്യനിൽ തുടങ്ങി പിന്നിലേക്കാണ് സിനിമ പോകുന്നത്. വെറും കളി എന്നതിനപ്പുറം ഫുട്ബോളിന്റെ തത്വശാസ്ത്രവും ക്രിക്കറ്റ് ഭരിക്കുന്ന കായിക ലോകത്തിന്റെ രാഷ്ട്രീയവുമൊക്കെ പ്രജേഷ് സെൻ ചർച്ച ചെയ്യുന്നുണ്ട്.
വെറുങ്ങനെയിട്ട് തട്ടാനുള്ള പന്തല്ല, ഭൂഗോളാണ്. നല്ലോണം തട്ടിയാലേ ഇത് അന്യം കൊണ്ട് ലോകം
ചുറ്റും. ഗോളടിക്കാനും
ഗ്രൗണ്ടിലുണ്ടെങ്കിലേ ഗോളടിക്കാൻ പ്രയാസ.
കളിയുള്ള സ്ഥലത്തെ സത്യനുള്ളൂ, കളിയില്ലെങ്കിൽ ഞാനില്ല.
ഗോളടിക്കുന്നവൻ ഹീറോയാകുന്നിടത്ത്, ഗോൾ തടയുന്ന ഗോളി ആഘോഷിക്കപ്പെടുന്നിടത്ത്, ഗോള് തന്നെ ഇല്ലാതാക്കുന്ന ഡിഫൻഡറുടെ പ്രതിഭ അടയാളപ്പെടുത്താൻ മീറ്റർ ഇല്ലാതെ പോകുന്ന വൈരുദ്ധ്യം ക്യാപ്റ്റനിലുണ്ട്. ഫുട്ബോളിന്റെ പേരിൽ കേരള പോലീസിൽ ജോലിക്ക് കയറിയിട്ട് ഒടുവിൽ ഫുട്ബോളിന് വേണ്ടി ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നതിന് പിന്നിലെ ചുവപ്പ് നാടക്കുരുക്കുകളും സിനിമയിലുണ്ട്.
എന്റെ അച്ഛനും പോലീസാണ്, ഈ ചോറ് തന്നാണ് ഞാനും വളർന്നത്.
അപ്പൊ സത്യൻ ഇനി ഒരിക്കലും കളിക്കാൻ പറ്റില്ലെന്നാണ് സാർ പറയുന്നത്?
സത്യനെ കുറച്ചു കാലത്തേക്ക് കളിയിൽ നിന്ന് മാറി നിൽക്കണം.
സർ, മൈ കോൺഫിഡൻസ്, ദാറ്റ്സ് മൈ ഫിറ്റ്നസ്.
ഒരു സിനിമ എന്ന നിലയ്ക്ക് ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ നേട്ടവും പോരായ്മയും ജയസൂര്യയാണ്. കളത്തിന് പുറത്തുള്ള വി പി സത്യന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റും പ്രണയവും നിരാശയും ആശങ്കകളുമൊക്കെ ജയസൂര്യ അതിഗംഭീരമായി പകർത്തുന്നുണ്ട്.
ഭൂമിയിതെന്നോ കാലമേകിയ കാൽ തൊഴിയാലേ തട്ടിയുരുളും പന്തിനു പിൻപേ ഓടിയണയും കാലുകളിവിടെ ആശയാല നിരാശകളാകെ കീഴടക്കുക നേടുക വിജയം വീറുമായി കളിക്കളമണിയൂ പാലിനായൊരു നേരമൊരു.
എന്നാൽ പച്ചപ്പുൽ മൈതാനത്തെത്തുമ്പോൾ ജയസൂര്യയ്ക്ക് കാൽ വഴുതുന്നു. ഫുട്ബോളറുടേതല്ലാത്ത ശരീരഘടനയും ഫുട്ബോൾ അറിയാത്തതിനാൽ ശരീരഭാഷയിലുള്ള മുറുക്കവുമൊക്കെ ഏച്ചുകെട്ടുകളായി മുഴച്ചു കിടക്കുന്നു. എന്നാൽ സിനിമയുടെ ആദ്യന്തം കയ്യടി വാങ്ങുന്നത് അനു സിത്താരയാണ്. സത്യൻ്റെ ഭാര്യ അനിതയുടെ മാനസിക വ്യവഹാരങ്ങൾ അയത്നലളിതമായി അവതരിപ്പിച്ച് സിനിമയേക്കാൾ വളരുന്നുണ്ട് അനു സിത്താര.
എനിക്ക് പോലീസറെ തീരെ ഇഷ്ടമല്ല, പിന്നെ ഈ ഫുട്ബോൾ കളിക്കാർ എനിക്ക് ഇവരെ കണ്ണിനേറെ കണ്ടുകൂടാ.
ഭാവിയിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റന്റെ ഭാര്യ
ഏതൊരു സാധാരണ മലയാള സിനിമയും പോലെ നാടകീയതകളിലൂടെ വളരുന്ന ക്യാപ്റ്റന് പഴകിയ ഒരു ഘടനയാണെങ്കിലും അത് ഭംഗിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ഒഴുക്കു മുറിക്കുന്നത് സിനിമയുടെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. ഗോപി സുന്ദറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് പ്രജേഷിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. ബയോപിക് എന്നത് മാത്രമല്ല ആമിയുടെയും ക്യാപ്റ്റന്റെയും സമാനത. ടൈറ്റിൽ റോളിലെത്തുന്ന അഭിനേതാക്കളുടെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ എണ്ണപ്പെടുന്ന സിനിമകൾ കൂടിയാണ് ഇവ രണ്ടും.
ഒരു കളിക്കാരനോടുന്നത് വെറുമൊരു പന്തിന്റെ പുറകെ മാത്രമല്ല, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നത്തിന്റെ പുറകെ.
രണ്ടാം വരവിൽ മഞ്ജു വാര്യർക്ക് ഹൗ ഓൾഡ് ആർ യുയിലെ നിരുപമ രാജീവ് കഴിഞ്ഞാൽ കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രമാണ് ആമി. ജയസൂര്യയ്ക്ക് ഹാപ്പി ജേർണിയിലേതടക്കമുള്ള കരിയറിലെ ഏത് വ്യത്യസ്ത കഥാപാത്രത്തിനേക്കാളും വേറിട്ട അവസരമാണ് ക്യാപ്റ്റനിൽ കിട്ടിയത്. രണ്ട് പ്രതിഭകളെ വീണ്ടും മലയാളികളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമാ കാലം.